കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ ആരാധിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ വിശേഷാൽ എനിക്ക് സന്തോഷമുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്ക് യങ്സ്റ്റേഴ്സാണ്, ചെറുപ്പക്കാരാണ്, യുവാക്കന്മാരാണ്, കുഞ്ഞുങ്ങളാണ്. അവരെ ഓർത്തി എന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയ്ക്കൊരു ഭാവിയുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവം ഈ സഭയെ വളർത്തുവാൻ പോകുകയാണ്. പ്രൈസ് ലോർഡ്. ഈ സഭയെ ഉണർത്തുവാൻ പോകുകയാണ്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ ദേശത്തെ ഏറ്റവും വലിയ പന്തക്കോസ്തസഭയായി ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വന്തം പറയാം. പന്തക്കോസ്തൊരു വേലയുണ്ട്, പന്തക്കോസ്തൊരു വേലയുണ്ട്. ദൈവം അഭിഷക്തന്മാരെ കൊണ്ട് ചെയ്തെടുക്കാൻ പോകുകയാണ്, ആത്മപൂണരെ കൊണ്ട് ചെയ്തെടുക്കാൻ പോകുകയാണ്, വിശുദ്ധന്മാരെ കൊണ്ട് ചെയ്തെടുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ തലമുറയോട് പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. കർത്താവേ ഒന്ന് പറഞ്ഞാട്ടെ, ഒരുമിച്ച് പറഞ്ഞാട്ടെ ദൈവ മക്കൾ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു, ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. എഴുതി ആരാണെന്ന് നിങ്ങൾക്കറിയാം. ദൈവപുരുഷനായ മോശയാണ് ഇത് എഴുതിയത്. ഇതെഴുതുവാനൊരു പശ്ചാത്തലമുണ്ട്. ശ്രദ്ധിക്കുക, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഈ സങ്കീർത്തനം എഴുതുവാനുള്ള പശ്ചാത്തലം അവിടെ കാണാം. പുറപ്പാട് പുസ്തകം 4-ന്റെ 14 വായിച്ചാൽ,
അപ്പോൾ യഹോവയുടെ
കോപം
മോശയുടെ
നേരെ ജ്വലിച്ചു. കാരണം നിങ്ങൾക്കറിയാം, ഒരു വലിയ ദൗത്യത്തിനായി ദൈവം മോശയെ തിരഞ്ഞെടുക്കുക. അവൻ പറയുന്നു, എന്നെ കൊണ്ട് തന്നെ വയ്യ കർത്താവേ, എന്നെ കൊണ്ട് തന്നെ വയ്യ. ഇന്ന് പകലിലൂടെ ഉള്ള ദൈവമക്കൂടെ ഞാൻ പറയാം, സഹോദര സഹോദരി, ഒരു ദേശത്തു നേകനായി ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, കുടുംബത്തിൽ നേകയായി ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, അവരുടെ നടുവിൽ നിൽക്കുവാനുള്ള കൃപയും തരുവാൻ അവൻ ശക്തനായവനാണ്. ഏത് ശുശ്രൂഷയ്ക്കായി ദൈവം നിന്നെ വിളിക്കുന്നുവോ, ആ ശുശ്രൂഷ നിവർത്തിപ്പാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിട്ടുണ്ട്. അവന്റെ കോപം ചൊലിച്ചു, എന്നെ കൊണ്ട് തന്നെ വയ്യ. ഉടനെ തമ്പുരാൻ എന്താ പറഞ്ഞത്? അടുത്ത വാക്യം,
അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ
നിന്റെ സഹോദരൻ അല്ലയോ?
അവൻ നല്ലവണ്ണം സംസാരിക്കാൻ
അറിയാമെന്നോ
ഞാൻ
അറിയുന്നു. അടുത്തത്,
അവൻ നിന്നെ എതിരേൽപ്പാൻ
പുറപ്പെട്ടു വരുന്നു.
നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും.
പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പെന്തക്കോസ്തുകാരെ തമ്മി തമ്മി കാണുമ്പോ എന്നാത്തിനായി സ്തോത്രം കൊടുക്കുന്നേ? സ്തോത്രം നിങ്ങൾ തമ്മി തമ്മി കാണുമ്പോ എന്നാത്തിനായി സ്തോത്രം പറയുന്നേ? ഇപ്പം സ്തോത്രം ഒന്നും പറയത്തില്ല. ഇപ്പൊ ആരെങ്കിലും തമ്മി കണ്ടൊരു സ്തോത്രം പറഞ്ഞാൽ ഉടനെ ചോദിക്കും, പുതിയ വിശ്വാസിയായിരിക്കില്ലേ? അപ്പം പുതിയ വിശ്വാസിയെ സ്തോത്രം പറയത്തുള്ളൂ, പഴയ വിശ്വാസിയൊന്നും. രണ്ട് ഭക്തന്മാർ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പറയുന്നത് എന്തിനാ? ചോദ്യം ചോദിക്കാറുണ്ട്. മറുപടി ഞാൻ പറയാം, ഞങ്ങൾ തമ്മി തമ്മി സ്തോത്രം പറയുകയല്ല. ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ, ഒരു മണിക്കൂർ 21,400 പേർ, ഒരു ദിവസം 518,000-ത്തിലധികം പേർ ലോകത്തോട് യാത്ര പറയുക. ഒരാഴ്ച എത്ര പേർ മരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ദിവസം 500,000 പേർ വെച്ച് 7 ദിവസമാവുമ്പോൾ 7 × 5 = 35. 35 ലക്ഷം ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ 35 ലക്ഷം ആളുകളിൽ ഒരാൾ നീയും ഞാനും ആകാഞ്ഞത് നിന്റെയും എന്റെയും മിടുക്കുകൊണ്ടല്ല, കർത്താവിന്റെ കരുണ കൊണ്ടാ. ശുദ്ധന്മാർ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പറയാൻ കാരണം തമ്മി തമ്മി സ്തോത്രം പറയുകയല്ല. കഴിഞ്ഞയാഴ്ച തമ്മിൽ കണ്ട് ആരാധിച്ച് വേർവിരിഞ്ഞ ശേഷം ഈ ആഴ്ച എത്രയോ വേലുടെ ശവമടക്കി എത്രയോ രോഗത്തിൽ യാത്ര പറഞ്ഞു. വീണ്ടും കാണുവാൻ അവസരം തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും കാണുവാൻ അവസരം തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. സന്തോഷമുണ്ട്, സ്തോത്രം പറ ദൈവ വൈദലേ. നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ നീ സ്തോത്രം പറ, നിന്റെ ഭാര്യയെ കാണുമ്പോൾ സ്തോത്രം പറ, നിന്റെ ഭർത്താവിനെ കാണുമ്പോൾ സ്തോത്രം പറ. 8 വയസ്സുകാരൻ, 16 വയസ്സുകാരൻ, 32 വയസ്സുകാരൻ, 60-കാരൻ, 80-കാരൻ ഒക്കെ കഴിഞ്ഞ വർഷം നീ കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഹോളിൽ കടന്നു വരുവാൻ ദൈവം അവസരം തന്നോർത്ത് ഒരിക്കൽ കൂടെ സ്തോത്രം പറയാ. തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പറയണം, തമ്മിൽ കാണുമ്പോൾ സന്തോഷമുണ്ട് നീ സ്തോത്രം പറയണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു വിരിഞ്ഞു, വീണ്ടും കാണുവാൻ അവസരം തന്ന ദൈവത്തിന് സ്തോത്രം. സന്തോഷമുണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിങ്ങൾ അവനെ കാണുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ആനന്ദിക്കും. ദൈവമക്കളെ, ശുദ്ധന്മാര് തമ്മിൽ കണ്ടാൽ ആനന്ദിക്കണം. വിശുദ്ധന്മാരുടെ സംസർഗം വാടാത്ത കിരീടമാ. കൃപലഭിച്ച മറിയ കൃപലഭിച്ച എലിസബത്തിനെ കണ്ട് ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ അകത്ത് തുള്ളാൻ ആരംഭിച്ചു. പ്രൈസ് ലോർഡ്. കൃപലഭിച്ച ദൈവമക്കൾ തമ്മിൽ കണ്ട് സ്തോത്രം പറഞ്ഞാൽ അകത്ത് സന്തോഷമുണ്ടാകും. സന്തോഷമുണ്ട്, സ്തോത്രം പറ. നിന്റെ സഹോദരൻ അഹരോൻ, അവൻ നിന്നെ കാണുവാൻ വരുന്നു, എതിരേറ്റ് വരുന്നു. അവനെ കാണുമ്പോൾ ആന്തിക്കും. അടുത്ത വാക്യം, അവന് നല്ലവണ്ണം സംസാരിപ്പാൻ അറിയാമെന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം വായിച്ചേ.
നീ അവനോട് സംസാരിച്ച്
അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. അടുത്തത്,
ഞാൻ നിന്റെ
വായോടും
അവന്റെ വായോടും കൂടെ
അവന്റെ വായോടും കൂടെ ഇരിക്കും. അടുത്തത്,
നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു.
ശ്രദ്ധിച്ചേ, തമ്പുരാൻ അഹരോനെ കൊടുത്തത് മോശയ്ക്ക് എന്തിനു വേണ്ടി എന്നറിയാമോ? പറയാം, വായായിരിക്കുവാൻ, നാവായിരിക്കുവാൻ, കൈയായിരിക്കുവാൻ, കാലായിരിക്കുവാൻ ചോദിച്ചു മേടിച്ചവനാ. സ്തോത്രം. ഇപ്പോൾ അഹരോൻ മരിച്ചു. ശ്രദ്ധിക്ക, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അഹരോൻ മരിച്ചു. ഇപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവേ വായായിരിക്കേണ്ടവൻ മാറ്റപ്പെടും, കൈയായിരിക്കേണ്ടവൻ മാറ്റപ്പെടും, കാലായിരിക്കേണ്ടവൻ മാറ്റപ്പെടും, എല്ലാവരും മാറ്റപ്പെടും. എന്നാൽ മാറ്റപ്പെടാത്തവൻ ഒരുവനുണ്ട്, മാറിപ്പോകാത്തവൻ ഒരുവനുണ്ട്, ഉപേക്ഷിക്കാത്തവൻ ഒരുവനുണ്ട്. അവൻ എന്റെ കർത്താവ് മാത്രമാണ്. കാലം എന്നെ കേൾക്കുന്നയ്യോ വൈദലേ, കാലത്തിന്റെ കടന്നു പോക്കിൽ നിന്നെ കരുതുമെന്നും നീ കരുതുമെല്ലാം കടന്നു പോകും. എന്നാൽ കടന്നു പോകാത്തവൻ ഒരുവനുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യനാ. അല്ലല്ലോ, അപ്പൻ ഇരിക്കുമ്പോൾ മക്കൾ മാറ്റപ്പെട്ടെന്ന് വരാം, ജ്യേഷ്ഠൻ ഇരിക്കുമ്പോൾ അനിയൻ പോയെന്ന് വരാം. കരുതുന്നവരെല്ലാം മാറിപ്പോകും, കരുതുന്നവരെല്ലാം മാറിപ്പോകും, കൂടെ നിൽക്കും നീ ചിന്തിക്കുന്നവരെല്ലാം കൈവിടും. എന്നാൽ കൈവിടാത്തവനും മാറിപ്പോകാത്തവനും ഒരുവനുണ്ട്, അവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹാരാൻ മരിച്ചപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, എല്ലാവരും മാറും, എല്ലാവരും മാറും, എന്നാൽ മാറാത്തവൻ എന്റെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയാ. ഹോവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം. കർത്താവേ, നീ തലമുറ തലമുറയായി സങ്കേതം. 102 25 വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. ആ 102 വായിക്കേ.
ഭൂമികാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു,
ഭൂമിക്ക് അടിസ്ഥാനമിട്ടു,
ആകാശം
നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അടുത്ത വാക്യം,
അവയെല്ലാം
വസ്ത്രം പോലെ പഴകിപ്പോകും,
ഉടുപ്പ്
പോലെ നീ അവയെ മാറ്റിക്കളയും, അവ മാറിപ്പോ ചെയ്യും,
നീയോ
അനന്യനാകുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, ദൈവ നീ ചവിട്ടു നിൽക്കുന്ന ഭൂമിയും നിന്റെ തലയ്ക്കു കീഴുമീലയുള്ള ആകാശവും മാറിപ്പോകും, എല്ലാവരും മാറിപ്പോകും. എന്നാൽ മാറ്റമില്ലാത്തവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. സന്തോഷമുണ്ട്, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ദൈവ മക്കൾ. എന്റെ വിഷയം അതല്ല. ഇവൻ പറയുന്നു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഇവിടെയുള്ള ദൈവമക്കളോട് പരിശുദ്ധാത്മാവിനെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതലിയക്കൻ പ്രവേശിക്കുകയാണ്. ഇവിടെ വന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയാം, പാരമ്പര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നാൽ ദൈവ കൃപയിൽ ഞാൻ വിശ്വസിക്കുകയാണ്. തലമുറകളായി കർത്താവിനെ സേവിപ്പാൻ കഴിയുന്നത് ഭാഗ്യമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നിങ്ങൾക്ക് എത്ര ഏക്കർ റബ്ബർ തോട്ടമുണ്ട് എന്നുള്ളതല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നിങ്ങളുടെ കെട്ടിടത്തിന്റെ വലിപ്പമല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നിങ്ങളുടെ കാറിന്റെ വിലയല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങളുടെ തലമുറ ആരാധിക്കുന്നതാണ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നീ എടുത്ത വേദപുസ്തകം നിന്റെ സന്താനം എടുക്കുന്നതാണ്. സന്തോഷമുണ്ട്, സ്വത്രം പറഞ്ഞാട്ട് ദൈവമക്കൾ. നിന്റെ മക്കൾ എഞ്ചിനീയറാകുമ്പോൾ നീ സന്തോഷിക്കണം, ഡോക്ടറായാൽ നീ സന്തോഷിക്കണം, നല്ലൊരു ജോലി അവന് കിട്ടിയാൽ നീ സന്തോഷിക്കണം, ഉന്നത മാർഗം മേടിച്ചവൻ ജയിച്ചാൽ നീ സന്തോഷിക്കണം. എന്നാൽ തുടിക്കുന്ന ഹൃദയത്തോട്, തുളുമ്പുന്ന കണ്ണുകളോട് നീ ദൈവത്തെ ആരാധിക്കണം. എപ്പോഴെന്ന് പറയാം, നീ ആരാധിക്കുന്ന സഭാഹോളിൽ വന്ന് നിന്റെ തലമുറ നിന്റെ കുഞ്ഞ് മുട്ടിമ്മേൽ നിന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ, നിന്റെ കരം സ്വർഗത്തേക്ക് ഉയരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് സഹോദര, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് സഹോദരി. സ്വതം, നിന്റെ മകൻ ഉന്നതമായ വിജയം കിട്ടുമ്പോൾ സന്തോഷിക്കണം. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ പറയാം. നീ പറയാ, നിന്റെ കുഞ്ഞ് നിന്റെ അരികിൽ വന്ന് പപ്പ മമ്മി എനിക്ക് സ്നാനപ്പെടുന്ന പറയുമ്പോൾ നീ കർത്താവിനെ സ്തുതിക്ക. ലോകത്തിലെ വലിയ ഭാഗ്യം ദൈവം നിനക്ക് തന്നിരിക്കുക. സന്തോഷമുണ്ടോ? നിങ്ങൾക്ക് സ്തോത്രം പറയാൻ സന്തോഷമുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. ഉൽപ്പത്തി പുസ്തകം 28:13 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യാക്കോബിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം, ഞാൻ നിന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവം, ഞാൻ നിന്റെയും ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ വല്യപ്പച്ചന്റെ ദൈവം, ഞാൻ നിന്റെ അപ്പച്ചന്റെ ദൈവം, ഞാൻ നിന്റെയും ദൈവമാണ്. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ യോവീസിൽ ഉണ്ടായിരുന്നു, നിന്റെ അമ്മ യൂനിക്കയിൽ ഉണ്ടായിരുന്നു, നിന്നിലും അതുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുകയാ. നിന്റെ വല്യമ്മച്ചിയിൽ കൃപയുണ്ടായിരുന്നു, നിന്റെ അമ്മച്ചിയിൽ കൃപയുണ്ടായിരുന്നു, നിന്നിലും കൃപയുണ്ട്. സന്തോഷമുണ്ടോ? സ്തോത്രം പറയാ നിങ്ങൾക്ക്. ഇരിക്കുന്ന യുവാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയൂ, എന്റെ അപ്പച്ചന്റെ ദൈവം എന്റെ ദൈവമാ, എന്റെ മമ്മിയുടെ ദൈവം എന്റെ ദൈവമാ, എന്റെ വല്യപ്പച്ചന്റെ ദൈവം എന്റെ ദൈവമാ. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ദൈവം നമുക്ക് തലമുറ തലമുറയായി ദൈവം നമ്മുടെ സങ്കേതമാകട്ടെ. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പറയും, നിങ്ങൾ വായിച്ച് സഹായിക്കണം. യെശയ്യാ പ്രവചനം 54:13 വായിക്കാം. ആ
നിന്റെ
മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും,
നിന്റെ മക്കളുടെ സമാധാനം വലിയതും,
നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, അവരുടെ സമാധാനം വലിയതുമായിരിക്കും. ഒരു ഉണർവ് പ്രസംഗത്തെക്കാൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പകലിത് കയറണം. നിങ്ങളുടെ തലമുറയോർത്തുന്ന പകലിൽ കരയുവാൻ നിങ്ങൾ ആരംഭിക്കണം. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എന്റെ മക്കൾ ലോകത്തിൽ ഒന്നും ആയില്ലെങ്കിലും എന്റെ കണ്ണടയും മുമ്പ്, ലോകത്തോട് ഞാൻ വിട പറയും മുമ്പ്, ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ എന്റെ സന്താനം ആരാധിക്കുന്നതിന്റെ കണ്ണാൽ എനിക്ക് കാണണം. സന്തോഷമുണ്ട്. സ്വതന്ത്ര അടുത്തൊരു വാക്യം വായിക്ക. യെശയ്യാ പ്രവചനം 65:23 ദൈവാത്മാവിനോട് നിർബന്ധിച്ചതിനാലാണ് ഈ പദം ഞാൻ സംസാരിക്കുന്നത്. യെശയ്യാ 65:23 വായിക്ക.
അവർ
അധ്വാനിക്കയില്ല,
അടുത്തത്
ആപത്തിനായി പ്രസവിക്കയില്ല,
അവർ
യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ,
അവരുടെ സന്താനം അവരോട് കൂടെ,
അവരുടെ സന്താനം ഉണ്ടോ? അപ്പോൾ അവരുടെ സന്താനം ആരോടെ ഇരിക്കും? നിന്നോടുകൂടെ. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. നിന്റെ സന്താനം നിന്നോടുകൂടെ ഇരിക്കട്ടെ, നിന്റെ സന്താനം നിന്നോടുകൂടെ ഇരിക്കട്ടെ. ക്രൈസ്തവരോട് വേദനയോട് മക്കളെ പ്രസവിച്ച് വേലയെടുത്തവരെ വളർത്തി, ഒടുവിൽ അവർ നിമിത്തം അനവധി മാതാപിതാക്കൾ വേദനപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലിൽ ഇവിടെ ആരാധിക്കും ദൈവം വൈതലേ, നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ സന്താനം സേവിക്കട്ടെ. നീ എടുത്ത വേദപുസ്തകം നിന്റെ സന്താനം എടുക്കട്ടെ. അവരുടെ മക്കൾ അവരോട് കൂടെ ഇരിക്കും. ഞാൻ എഴുതിയ പുസ്തകം നിങ്ങൾ പലരും വായിച്ചു കാണും. നോഹയുടെ പെട്ടകത്തെ കുറിച്ച് എഴുതിയപ്പോൾ, നോഹയെ കുറിച്ച് എഴുതിയപ്പോൾ ഒരു കാര്യം എന്നെ സന്തോഷിപ്പിച്ചു. പരിശുദ്ധാത്മാവനെ പിടിച്ചു നിർത്തി. ഞാൻ നിങ്ങളോട് പറയാം, നോഹയും ലോത്തും തമ്മിലുള്ള വ്യത്യാസം, രണ്ട് കാലഘട്ടവും ഒരുപോലെയായിരുന്നു. എന്നാൽ ലോത്ത് നീതിയമാനായിരുന്നു, പക്ഷേ അവന്റെ പിള്ളാരെ നേടാൻ അവന് കഴിഞ്ഞില്ല, അവന്റെ പെണ്ണും പിള്ളയെ നേടാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ നോഹയെ സംബന്ധിച്ച് അവൻ പ്രസംഗിച്ചു, ആരും അവന്റെ പെട്ടകത്തിനകത്ത് കയറിയില്ല. എന്നാൽ അവനൊരു പ്രാഗൽഭ്യമുണ്ട്. എന്താണ് ആ പ്രാഗൽഭ്യം എന്ന് ഞാൻ പറയാം. അവന്റെ ഭാര്യ അവന്റെ പെട്ടകത്തിനകത്ത് കയറി, അവന്റെ മക്കൾ മൂന്നുപേരും ആ പെട്ടകത്തിൽ കയറി, അവന്റെ മരുമക്കളും ആ പെട്ടകത്തിനകത്തുണ്ടായിരുന്നു. ഉണർവ് പ്രസംഗം ഉൾപ്പെടെ ഞാൻ പറയാറുണ്ട്, ലോകം മുഴുവൻ പ്രസംഗിച്ച് ആരെയും നിനക്ക് നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നിന്റെ പെണ്ണും പിള്ളയും പിള്ളാരുമെങ്കിലും പെട്ടകത്തിനകത്തുണ്ടായിരിക്കണം. സന്തോഷമുണ്ടോ? നിങ്ങൾ സ്തോത്രം പറയുവാൻ. നമ്മുടെ തലമുറ പെട്ടകത്തിനകത്ത് കാണണം. ഞാൻ പറയാം പ്രിയ സഹോദരങ്ങളെ, ശൗമയിൽ പ്രവാചകൻ പട്ടണം വറപ്പിക്കുന്ന പ്രവാചകനായിരുന്നു. പട്ടണം വറപ്പിക്കുന്ന പ്രവാചകൻ, അവന്റെ വരവിങ്കൽ പട്ടണം വിറച്ചുകൊണ്ട് അവൻ എതിരേറ്റതാൽ നാം വായിക്കുന്നു, വിറച്ചുകൊണ്ട്. എന്നാൽ പട്ടണം വറപ്പിച്ച പ്രവാചകന്റെ സന്താനങ്ങൾ ഒരെണ്ണം പോലും ദൈവത്തിന്റെ കൃപയിലില്ലായിരുന്നു, കൃപയിലില്ലായിരുന്നു. ഈ ഹോളിലുള്ള ദൈവമക്കോട് ഞാൻ പറയാം, അനവധി പട്ടണം വറപ്പിച്ച പ്രവാചകന്മാരുടെ വലിയ വലിയ ഉന്നതന്മാരുടെ സന്താനങ്ങൾ ഒരെണ്ണം പോലും കൃപയിലില്ലാതെ വരുമ്പോൾ നിനക്ക് വലിയ പാരമ്പര്യമൊന്നും പറയുവാനില്ലെങ്കിലും നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ സന്താനങ്ങൾ സേവിപ്പാനിടയായി തീരട്ടെ. സന്തോഷമുണ്ട്. സ്വന്തം പറയാ, നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. വിധയോടെ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ, നാലാഴ്ചയ്ക്ക് മുമ്പ് ക്രിസ്ത്യ വീട്ടിൽ നടന്ന കാര്യം പറയാ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ വെട്ടു കത്തിയെടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അപ്പനെ 28 വെട്ടു വെട്ടി നുറുക്കി. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒരു ക്രിസ്ത്യ വീട്ടിൽ. മറ്റൊരു വാർത്ത, 41 വയസ്സ് പ്രായമുള്ള ഒരപ്പനെ 21 വയസ്സ് പ്രായമായവന്റെ മകൻ കുത്തിമലർത്തി. 21 വയസ്സ് പ്രായമുള്ളവൻ, ഞാൻ ചിന്തിച്ചു, ദൈവമേ 41 വയസ്സ് പ്രായമുള്ള ഈ യുവാവിന് 21 വയസ്സ് പ്രായമുള്ള മകൻ ഉണ്ടാകണമെങ്കിൽ അവന്റെ 20-ാമത്തെ വയസ്സിൽ ദൈവം അവന് കൊടുത്ത ആദ്യജാതനായിരുന്നു. ഇവിടെയും പിതാക്കന്മാരിപ്പുണ്ടല്ലോ, എത്ര ഉമ്മ അവനവന് കൊടുത്തു കാണും, എത്ര ചുംബനം കൊടുത്തു കാണും. രോഗം വന്നപ്പോൾ പൊക്കിക്കൊണ്ട് ഓടിയുണ്ട്, അവൻ ഉടുക്കാതെ അവനെ ഉടുപ്പിച്ചു, അവൻ ഉറങ്ങാതെ രോഗം വന്നപ്പോൾ അവന്റെ അരികിലിരുന്നു. അങ്ങനെ വളർത്തിയ മകൻ 41-ാമത്തെ വയസ്സിൽ അവന്റെ ആദിജാതന്റെ കൈകാൽ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നു. എന്താണ് കാരണം? കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു എന്ന ദൈവ ഭയത്തിൽ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞില്ല. A son of many tears cannot be lost. വളരെ കണ്ണുനീരിന്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകയില്ല. ഇവിടെ കരയുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, മാതാവേ നീ കരയുന്നവളെങ്കിൽ നിന്റെ സന്താനം എവിടെ പോയാലും ദൈവദാസനെ ഞാൻ വാക്കു തരട്ടെ, അവനെ മടക്കി വരുത്തുവാൻ എന്റെ ദൈവ ശക്തനായവനാണ്. പിതാവേ, ഇന്ന് നിന്റെ മകനെ ഓർത്തു നീ കരഞ്ഞില്ലെങ്കിൽ നാളെ നിന്റെ മകനെ ചൊല്ലി നീ കരയേണ്ടി വരും. പ്രാർത്ഥിക്കുന്ന ദൈവഭൈതലെ, നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ തലമുറയെ ഉദ്ധരിപ്പാൻ അവൻ ശക്തനായവനാണ്. സന്തോഷമുണ്ട്, സ്തോത്രം പറ. ആവിത പറയുന്നു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, പല കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കാര്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്താ കാണാത്തത്? ആളുകൾ സിംഹാസനേറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, സിംഹാസനിറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആധാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല, അവന്റെ സന്തതി ആധാരമിരക്കുന്നതും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ദൈവമക്കോട് ഞാൻ പറയാം, ദൈവവൈദലെ, ഒരു കൃപാവരവും നിനക്കില്ലെങ്കിലും, ഒരു കൃപാവരവും നിനക്കില്ലെങ്കിലും ദൈവസന്മുട്ടുകൊത്തുമ്പോൾ നിറയുന്ന കണ്ണ് നിനക്കുണ്ടെങ്കിൽ, നിന്റെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നെങ്കിൽ സകല കൃപാവരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ദൈവസൽ കരയുവാൻ ലഭിക്കുന്ന കൃപ. സന്തോഷമുണ്ട്, സ്തോത്രം പറയാം. തലമുറയോർത്തു കരയുക, തലമുറയോർത്തു കരയുക. രണ്ടു വേദഭാഗങ്ങളുടെ ഞാൻ വായിക്കാം, രണ്ടു വേദഭാഗങ്ങളുടെ. ഒന്ന്, ദിനവൃത്താന്ത പുസ്തകം 28:9-ാം വാക്യം. വയോവൃദ്ധനായ ദാവീദ് മരിക്കുമ്പോൾ തന്റെ മകനായ ശലോമോനോട് പറയുന്ന ഒരു പദമാണ്. ഉൾപുളകത്തോടുകൂടിയാണ് ഈ വാക്യം ഞാൻ വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടാട്ട്, ദാവീദ് തന്റെ മകനോട് പറഞ്ഞൊരു പദം കേൾക്കണോ? നീയോ എന്റെ മകനായ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയുക. സ്വതം സ്വതം സ്വതം. നീയോ എന്റെ മകനായ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയ. അപ്പന്റെ ദൈവത്തെ അറിയ എന്ന് പറഞ്ഞിട്ട് അപ്പൻ മരിക്കണമെങ്കിൽ അപ്പൻ ദൈവത്തെ അറിയുന്നവനായിരിക്കണം. സ്തോത്രം പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? തികഞ്ഞ പ്രാഗൽഭ്യത്തോടുകൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. അവിടെ പാടിയ പാട്ടിന്റെ അടികൾ ഇതുവരെ ഞാൻ മറന്നുപോയിട്ടില്ല. യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും. ഞാൻ നീണ്ട മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിക്കുമെന്നൊക്കെയാണ് എന്റെ അർത്ഥം. ഒരിക്കലും വിട്ടുപിരിയാത്ത നല്ലവനായ ഒരു കർത്താവിനെ പരിചയപ്പെടുത്തി തന്ന ശേഷം എന്റെ പിതാവ് ഈ ലോകം വിട്ടു പറവീശുലേക്ക് എന്റെ 7-ാമത്തെ വയസ്സിൽ പറന്നുപോയി. എന്റെ പിതാവ് എന്നെ വിട്ട് കടന്നുപോയെങ്കിലും എന്റെ പിതാവ് എനിക്ക് പരിചയപ്പെടുന്ന യേശു ഇതുവരെ എന്നെ വിട്ട് കടന്നു പോയിട്ടില്ല. നമ്മുടെ തലമുറയായി ദൈവം നമ്മുടെ സങ്കേതമാകട്ടെ. നാം സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ സന്താനം സേവിപ്പാനിടയാകട്ടെ. നാം ആരാധിക്കുന്ന ദൈവത്തെ നമ്മുടെ സന്താനം ആരാധിപ്പാനിടയാകട്ടെ. പ്രൈസ് ദ ലോർഡ്. നിന്റെ തലമുറ ആത്മീയത്തിൽ കാണണമെങ്കിൽ നിന്റെ തലമുറയെ പഠിപ്പിക്കേണ്ട, തലമുറ പഠിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്ന്, നിന്റെ തലമുറയെ പഠിപ്പിക്കേണ്ട 1-ാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ആരാധന മല കയറുന്ന അബ്രഹാം. ആരാധന മല അബ്രഹാം കയറുമ്പോൾ ഇസ്ഹാക്ക് കൂടെ നടക്കുന്നു. ഇസ്ഹാക്ക് ഒരു ചോദ്യം അബ്രഹാമിനോട് ചോദിക്കുന്നു. എന്താണ് ആ ചോദ്യം? അപ്പാ, പറഞ്ഞാട്ടപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, யாகமிருகம் எவிடே? யாகமிருகம் எவிடே? போல ஆராதனைக்கு போகுன இசகாக்கின் அறியாம் ஆராதிக்கான் எந்தோக்க வேணமன்னா எந்தோக்க வேணம்னு அறியாம் ஒன்னு ஒன்னு நின்ற தலைமுறையை ஆராதனை படிப்பிக்க நின்ற தலைமுறை ஆராதனை படிப்பிக்க சபா ஹோளில் வந்துட்டல்ல ஆராதனை படிப்பிக்கின்றது நின்ற வீட்டில் முட்டுகுத்து நீ ஆராதிக்கும்போ குடும்ப பிரார்த்தனையில் அந்ய பாஷ பறையும் தெய்வத்தை நீ ஆராதிக்குமெங்கில் நின்ற தலைமுறை நகத்து வந்தால் ஆயும் பறையண்டா அவன் இவடையும் அந்ய பாஷ பறையும் தெய்வத்தை ஆராதிக்கும் പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ നീ സ്തോത്രം പറയുമെങ്കിൽ ഇവിടെ ആരും പറയണ്ട സ്തോത്രം പറയാൻ ഇവിടെ വന്നാലും അവൻ സ്തോത്രം പറയും നിന്റെ തലമുറ ആരാധന പഠിപ്പിക്കുക മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടു ചുമ്മാത് പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറയാം മുട്ടിമേൽ നിന്നു തലയിൽ തുണിയിട്ടു കരയാൻ തുടങ്ങി ചുണുങ്ങാൻ തുടങ്ങി കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ സൂക്ഷിച്ചു നോക്കി മൂന്ന് വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിനോട് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിമ എന്ന് നിൽക്കണമെന്ന് ആരാ പറഞ്ഞു കൊടുത്തത് തലയിൽ തുണിയിടണമെന്ന് ആരാ പറഞ്ഞത് കരയണമെന്ന് ആരാ പറഞ്ഞത് ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ വീട്ടിൽ അമ്മച്ചി പ്രാർത്ഥിക്കുന്നവൾ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മുട്ട നിൽക്കണം തലയിൽ തുണിയിടണം കരയണമെന്ന് പ്രൈസ് ലോർഡ് സന്തോഷമുണ്ടോ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ തലമുറയെ ആരാധന പഠിപ്പിക്കുക കൈകാലികൾ കെട്ടി അവിടെ കിടത്തുന്ന വരെ ഇസഹാക്കൊന്നും പറഞ്ഞില്ല രണ്ട് നിന്റെ തലമുറയെ അനുസരണം പഠിപ്പിക്കണം സ്തോത്രം എന്ന് പറഞ്ഞാട്ട് ദൈവമക്കൾ അനുസരണം പഠിപ്പിക്കണം ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട് ഇപ്പുറത്തെ ഇസഹാക്കന്മാർ വല്ലവായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ കൊള്ളാം മൂപ്പിലാൻ ആള് മോശമല്ലല്ലോ ഇതിനാണോ ഇണങ്ങി പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് സ്വതം അവൻ അബ്രഹാമിനെ കെട്ടി അവിടെ ഇട്ടിട്ട് ഓടിയേനെ
പ്രൈസ് ലോർഡ് എന്നാൽ ഇസഹാക്ക് അനുസരണമുള്ളവനായിരുന്നു ബന്ധിച്ച് യാഗപീഠത്തിൽ കിടത്തിയിട്ട് ഇസഹാക്ക് ഒന്നും പറഞ്ഞില്ല ഇസഹാക്ക് ന്യായമായി ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പാ പപ്പ നീയല്ലേ എന്നോട് പറഞ്ഞത് ദൈവം കരുതുമെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത് ദൈവം കരുതുമെന്ന് ദൈവം കരുതെന്ന് പറഞ്ഞിട്ട് നിന്റെ ദൈവം എവിടെ ദൈവം എന്തുകൊണ്ട് കരുതിയില്ല ദൈവം എന്തുകൊണ്ട് കരുതിയില്ല ഇസഹാക്ക് ചോദിക്കേണ്ട ചോദ്യം ഇതാണ് പക്ഷെ ഇസഹാക്ക് ഒന്നും പറഞ്ഞില്ല കാരണം അവൻ അറിയാം അവന്റെ അപ്പന്റെ ദൈവം ആരാണെന്ന്
അവന്റെ അപ്പൻ ശരിക്കും ദൈവം ആരാണെന്ന് ഇസഹാക്കിന് അറിയാം ഇസഹാക്കൊന്നും പറഞ്ഞില്ല ഇസഹാക്കിനറിയാം എന്റെ പപ്പ എന്നെ ഇവിടെ ബന്ധിച്ച് ഈ യാഗപീഠത്തിലിട്ടാലും എന്റെ അപ്പൻ എന്നെ ഇവിടെ കഷ്ടം കഷ്ടമായി മുറുക്കിയാലും ഒരു വിടിച്ചാരമായി ഞങ്ങൾ മാറ്റപ്പെട്ടാലും ആ ചാരത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ അപ്പൻ ശ്രമിക്കുന്ന ദൈവം ശക്തനാണ് എന്റെ അപ്പന്റെ ദൈവം പോസ്റ്റ് പറയുന്നവനല്ല എന്റെ അപ്പന്റെ ദൈവം വ്യാജം പറയുന്നവനല്ല എന്റെ പപ്പ ശ്രമിക്കുന്ന ദൈവം വിശ്വസ്തനായവനാണ് സർവശക്തനായവനാണ്
അറിയാമായിരുന്നു
ദൈവത്തെ ശ്രമിച്ചാലും
കൈകാലുകൾ ബന്ധിച്ചവർ ഇട്ടിട്ടും അവൻ മറുത്തൊന്നും പറഞ്ഞില്ല എന്നെ ഇവിടെ വിട്ടു നുറുക്കിയാലും എന്നെ ഇവിടെ ചാരമാക്കിയാലും ഇവിടെ നിന്ന് എഴുന്നേൽപ്പിപ്പാൻ എന്റെ പപ്പായുടെ ദൈവം ശക്തനായവനാണ്
മൂന്നാമത് നിന്റെ തലമുറയെ പഠിപ്പിക്കേണ്ടത് ശ്രദ്ധിച്ചു കേൾക്കണം എഴുപത്തിയെട്ടാം സങ്കീർത്തനം ഇത് വായിച്ച് ശ്രദ്ധിച്ചാട്ട് എഴുപത്തിയെട്ടാം സങ്കീർത്തനം നിന്റെ തലമുറയെ പഠിപ്പിക്കേണ്ട അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുക എഴുപത്തിയെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം
എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ
നീ കേൾക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ കർത്താവ് പറയാൻ തയ്യാറായി ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിരിക്കുക മൂന്നാം വാക്യം വായിച്ചാട്
നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു
നമ്മുടെ പിതാക്കന്മാർ അവർ നമ്മയോട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ
വരുവാനുള്ള
തലമുറയോട്
യഹോവയുടെ
യഹോവയുടെ സ്തുതിയും ബലവും
അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും
വിവരിച്ചു പറയും മൂന്ന് തലമുറയെ പഠിപ്പിക്കേണ്ട നാലാമത്തെ കാര്യം സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ നിന്റെ തലമുറയോട് വിവരിച്ചു പറയണം രണ്ടു വാക്യൂടെ വായിച്ചിട്ട് വിവരിക്കാം ഒരു വാക്യം ആവർത്തന പുസ്തകം 4:9 മറ്റൊരാൾ 143 സങ്കീർത്തനം 5 വായിച്ചാട്ട് ആവർത്തന പുസ്തകം 4:9
കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ
നീ
മറക്കാതെയും
നിന്റെ
ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന്
വിട്ടുപോകാതെയും ഇരിക്കുവാൻ
மாத்திரம் சூஷிச்சு நின்னை தன்னை ஜாக்ரதையோடு காத்துக்கொள்க.
அடுத்த வாக்கியம்,
நின்ன மக்களோடும் மக்களோட மக்களோடும் அவை உபதேசிக்க.
கழிஞ்ச காலங்களில் தெய்வம் நின்னை நடத்திய விதங்கள் நின்ன மக்களோடு நீ பரையணும், நின்ன மக்களோட மக்களோடு நீ பரையணும். പിന്നെ ഞാൻ വിവരിക്കാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്താനങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന സകല ദൈവ മക്കളും. പെന്തക്കോസ്തുകാരെ ദൈവം അനുഗ്രഹിച്ചു, ഭൗതിക നന്മ ദൈവം തന്നു. ഈ പണ്ട് പെന്തക്കോസ്തുകാർ എവിടെ പാർക്കുമെന്നായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഏതു വീട്ടിൽ പാർക്കണമെന്നാ ചിന്തിക്കുന്നത്? പണ്ട് എന്തുടുക്കുമെന്നായിരുന്നെങ്കിൽ നേതുടുക്കണമെന്നാണ് ചിന്തിക്കുന്നത്. പണ്ട് എന്തു ഭക്ഷിക്കുമെന്നായിരുന്നെങ്കിൽ നേതു ഭക്ഷിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. ദൈവവൈദലെ ദൈവത്തിനെ ഇത്രയും ഉയർത്തിയപ്പോൾ, ശാന്തമായി ഞാൻ പറയാം, ദൈവത്തിനെ ഇത്രയും മാനിച്ചപ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ നടത്തിയ വിധം നിന്റെ സന്താനങ്ങൾ കരഞ്ഞുകൂടാ. ഹല്ലേലൂയ. നിനക്ക് ലഭിക്കാത്ത നന്മ നിന്റെ സന്താനങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുമ്പോൾ ദൈവം നിന്നെ നടത്തിയ വിധം നിന്റെ തലമുറയോട് നീ പറയണം. ഞാൻ വ്യക്തമാക്കാം, ദൈവം നിന്നെ നല്ല വീട്ടിൽ പാർപ്പിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചോർന്നൊലിക്കുന്ന പുരയിൽ നീ കിടന്ന വിവരം നിന്റെ തലമുറയോട് പറയുവാൻ നീ മറന്നു പോകരുത്. നീ നല്ല വീട്ടിൽ പാർക്കുമ്പോൾ നീ തലമുറയോട് പറയണം, മോനെ മോളെ, എന്റെ അപ്പന്റെ കാലത്ത്, എന്റെ വലിയപ്പന്റെ കാലത്ത് പുറത്തു പെയ്ത മഴ മുഴുവനും വീടിന്റെ അകത്ത് പെയ്തിരുന്നു, കുടപിടിച്ചു വീട്ടിനകത്തിരുന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ഇത്രയും വീട് തന്നപ്പോൾ പണ്ട് നമ്മുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു എന്ന് നീ തലമുറയോട് പറയണം. എന്ന് നിന്റെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഫീസ് കൊടുക്കുവാൻ കാശില്ലാതെ നീ പഠിത്ത നിർത്തിയ വിവരം നിന്റെ തലമുറയോട് പറയുവാൻ മറന്നു പോകരുത്. മാറി 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 ഉടുത്തുകൊണ്ട് നടക്കുമ്പോൾ നീ കീറി തിന്നി ഉടുത്തുകൊണ്ട് നടന്ന വിവരം ഒന്നും മാറി ഉടുക്കുവാനില്ലാതിരുന്ന വിവരം സുഭിക്ഷമായി നിന്റെ തലമുറ ഇന്ന് ഭക്ഷിക്കുമ്പോൾ പല പ്രാവശ്യം ഭക്ഷണമില്ലാതെ നീ തലകറങ്ങി വീണ വിവരം നിന്റെ തലമുറയോട് പറയുവാൻ നീ മറന്നു പോകരുത്. ഇന്ന് പകലൂടെ ഉള്ള കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, കുഞ്ഞി, നീ സുഭിക്ഷമായി ഭക്ഷിക്കുമ്പോൾ, നീ മാറി മാറി ഉടുക്കുമ്പോൾ, നീ നല്ല വീട്ടിൽ പാർക്കുമ്പോൾ, നിന്റെ പപ്പായിക്ക് പഠിക്കാൻ ബുദ്ധിയില്ലായിട്ടല്ല, ഫീസ് കൊടുക്കുവാൻ കാശില്ലാതെ നിന്റെ പപ്പ പഠിത്തം നിർത്തിയ വിവരം നീ മറന്നു പോകരുത്. നീ മാറി മാറി ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല വസ്ത്രം മാറി മാറി ഉടുക്കുമ്പോൾ നിന്റെ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും മാറി ഉടുക്കുവാനില്ലാതിരുന്ന ഉണ്ടായിരുന്ന കാര്യം നീ മറന്നു പോകരുത്. ദൈവം ഉയർത്തുമ്പോൾ, ദൈവം നീ മാനിക്കുമ്പോൾ, ദൈവം നിന്നെ ആദരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നീ പിന്നിട്ടുപോയ വഴികൾ നിന്റെ തലമുറയോട് പറയാൻ മറന്നു പോകരുത്. പലയിടങ്ങളിലും ചെന്ന ഉന്നതന്മാരായ യുവാക്കന്മാരെ കണ്ടിട്ടുള്ളപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പറയാം. കുഞ്ഞേ, നിന്റെ മാത്രം മിടുക്കുകൊണ്ടല്ല നീ ഈ നിലയിലായിരിക്കും, നീ ഓർക്കരുത്. ഇന്ന് പകലി നിങ്ങളോട് ഞാൻ പറയുക, നിന്റെ മിടുക്കുകൊണ്ടല്ല നീ ഉയർത്തപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഓർക്കരുത്. വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ കട്ടിലിന്റെ അരികിൽ മുട്ടുകൂത്തി നാളെ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ സ്കൂളിൽ വിടും, ഞാൻ എവിടെ നിന്ന് അവന് ഫീസ് എടുത്തു കൊടുക്കും കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കടിന്റെ അരികിൽ മുട്ടുകുത്തി നീ ഉറങ്ങിയപ്പോൾ ഉറങ്ങാതെ നിന്റെ മേൽ കണ്ണുനീർ വീഴ്ത്തിയ, നിനക്ക് വേണ്ടി കളഞ്ഞു പ്രാർത്ഥിച്ച നിന്റെ മാതാവിന്റെ കണ്ണുനീർ, നിന്റെ പിതാവിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച ദൈവം, ആ രാത്രി നിന്റെ അപ്പനോട് ചെയ്ത വാക്തത്വം, നിന്റെ അമ്മയോട് ചെയ്ത വാക്തത്വത്തിന്റെ നിവർത്തിയാണ് ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന. മറന്നു പോകരുത്. സന്തോഷമുണ്ടോ നിങ്ങൾക്കൊരു സ്തോത്രം പറയുവാൻ? എല്ലാവരും ഒന്ന് പകലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, ആരും മൗനമായിരിക്കരുത്, എല്ലാവരും ദൈവത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അനവധി യുവതിയുവാക്കന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ആയെങ്കിലും എന്റെ മിടുക്ക് കൊണ്ടല്ല, എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ പപ്പ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ്, എന്റെ മമ്മി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എന്റെ തലമുറ പറയട്ടെ, എന്റെ പപ്പ ദൈവത്തെ സേവിച്ചത് കൊണ്ട് ഞാൻ ശ്രേഷ്ഠനായെന്ന്, എന്റെ തലമുറ പറയട്ടെ, എന്റെ മമ്മി പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ ഉയർത്തപ്പെട്ടെന്ന് പറയുവാനിടയാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ തലമുറയോട് പറയുവാൻ മറന്നു പോകരുത്. വിധയോട് ഞാൻ പറയാം, പെന്തക്കോസ്തുകാരായ കുഞ്ഞുങ്ങൾ ചിലരുടെ നടപ്പ് കണ്ടാൽ വായിൽ വെള്ളി കരണ്ടിയുമായി ജനിച്ചതുപോലെയാണ് നടക്കുന്നത്. മനസ്സിലാക്ക, ഇന്ന് നീ അനുഭവിക്കുന്ന നന്മയുടെ ആയിരത്തിലൊന്ന് നിന്റെ പിതാക്കന്മാർക്കില്ലായിരുന്നു. നിന്റെ അപ്പനെ കൊണ്ട് സാധിക്കാത്ത ദൈവം നിന്നെ കൊണ്ട് സാധിപ്പിക്കുന്നവനാ. സന്തോഷമുണ്ട്, ഒരു സ്വപ്നം പറഞ്ഞാട്ടെ. അതേ, നിന്നെ കൊണ്ട് സാധിക്കാത്തത് നിന്റെ തലമുറയെ കൊണ്ട് ദൈവം സാധിപ്പിച്ചു.
இனிய தூதா இந்த பகலில் ஏற்றெடுக்கணும். தலைமுற தலைமுறையாய் சூரியமாய் தலைமுற கட்டி போக்கும். ஆ சங்கீர்த்தனத்தில் ஒரு வாக்கியம் தெய்வத்தின் ஆத்மாவ் நிர்பந்திக்கு ഞാൻ மீண்டும் வாசித்து கல்பிக்காம். എന്തിനാണ് നിന്റെ തലമുറ എന്ന് പറയുന്നത്? നീ കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച നന്മകൾ തലമുറയോട് എന്തിനു പറയണം? 78-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം വായിച്ചാട്ടെ, 6-ാം വാക്യം വായിച്ചാട്ടെ.
വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട്
അറിയിക്കുകയും
അവർ തങ്ങളുടെ
ശ്രദ്ധിച്ചു കേട്ടെ. എന്തിനാണ് നിന്റെ തലമുറയോട് ദൈവം നിന്നെ നടത്തിയ വിധം പറയേണ്ടത്? അവർ തങ്ങളുടെ ആശ്രയം
ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ.
പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് നിന്റെ തലമുറയോട് പറയേണ്ടത്? അവൾ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കണം. ദൈവത്തെ ശ്രദ്ധിച്ചാട് ദൈവം മക്കൾ, ധനത്തിൽ ആശ്രയം വെക്കരുത്. നിന്റെ തലമുറ ദൈവത്തിൽ ആശ്രയം വെക്കണം. ഹല്ലേലൂയാ. പിതാക്കന്മാരെ പോലെ ശാഠ്യമുള്ള തലമുറയായി മാറരുത്. നിന്റെ ബൈയിൽ നിനക്ക് വേണ്ടി ഫിക്സഡായി 50 ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടാൽ 50 ലക്ഷം കൊണ്ട് നിനക്കൊരു പ്രയോജനവും ഇല്ലാതെ മാറും. ധനത്തിൽ ആശ്രയിക്കരുത്. പ്രശംസിക്കുന്നവർ നമ്മുടെ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഒരു ദിവസമെങ്കിലും ഭൂമിയിൽ ബലത്തോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ കരുണയെന്നോർത്തവന് മഹത്വം കൊടുക്കുക. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. കുഞ്ഞെ, ഒരു ഞായറാഴ്ച ദിവസത്തിൽ വരുമ്പോൾ നിനക്ക് എത്ര ശക്തിയോട് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുമോ അത്രയും ശക്തിയോട് ദൈവത്തെ ആരാധിക്കുക. എത്ര ഊച്ചത്തിൽ ദൈവത്തിന് സ്വത്വം പറയാൻ കഴിയുമോ അത്രയും ഊച്ചത്തിൽ സ്വത്വം പറ. സന്തോഷമുണ്ട്, സ്വത്വം പറഞ്ഞാൽ മകൾ. നിന്റെ ആശ്രയം നീ ദൈവത്തിൽ വെക്കണം. തലമുറയെ പഠിപ്പിക്ക്. നീ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വിധം തനിയിരിക്കുമ്പോൾ പറയണം. 10 രൂപ കൊടുത്ത് ചെരുപ്പ് മേടിക്കാൻ കാശില്ലാതെ ടാർ റോഡിലൂടെ നടന്ന് നിന്റെ കാൽപാദങ്ങൾ പൊള്ളി കൊടുത്ത വിവരം നീ തലമുറ പറയണം. പല പ്രാവശ്യവും തലകറങ്ങി വീണ കാര്യം നീ പറയണം. നിന്റെ തലമുറയോട് പറ, അവർ ദൈവത്തിൽ ആശ്രയം വെക്കട്ടെ. രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 2:10 ന്യായാധിപന്മാരുടെ പുസ്തകം 2:10 അതോടെ വായിച്ചാട്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 2:10
പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു
അവരുടെ ശേഷം യഹോവയെയും
അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളെയും
അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. കേട്ടോ, ദൈവം നിനക്ക് വേണ്ടി ചെയ്ത നന്മ അറിയാത്തൊരു തലമുറ നിന്റെ വീട്ടിലുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. വരുന്ന തലമുറ നീ സേവിക്കും ദൈവത്തെ സേവിപ്പാൻ കാണണം. ഹല്ലേലൂയ. അഞ്ചാമതായി നിന്റെ തലമുറയെ പഠിപ്പിക്കേണ്ടത്, നിന്റെ തലമുറയെ വിശ്വാസം പഠിപ്പിക്കുക. രണ്ടു രാജക്കന്മാരുടെ പുസ്തകം 4:1 വായിച്ച് പ്രവാചക ശിഷ്യന്മാരുടെ
ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ്.
പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി പ്രവാചകനോട് നിലവിളിച്ചു. എന്താ പറഞ്ഞത്? അവൻ എന്റെ ഭർത്താവ് എന്നതിനേക്കാൾ ശ്രേഷ്ഠമാ, അവൻ നിന്റെ ദാസനായിരുന്നു. അടുത്ത പദം എന്താ പറയുന്നത്?
നിന്റെ ദാസൻ
ആരായിരുന്നു? ആ ഭക്തൻ. ഞാൻ ഇവിടെ പറയാം, നിങ്ങളുടെ ഹൃദയത്തിൽ കയറണം. ലോകത്തിൽ ആരും നീ ഒരു ഭക്തനാണെന്ന് പറഞ്ഞില്ലെങ്കിലും നിന്റെ തലമുറ പറയണം, എന്റെ പപ്പ ഒരു ദൈവഭക്തനായിരുന്നു. ഹല്ലേലൂയാ. അവൻ എന്റെ ഭർത്താവിനേക്കാൾ അവൻ നിന്റെ ദാസനായിരുന്നു, അവൻ യഹോവ ഭക്തനായിരുന്നു. നമ്മുടെ തലമുറ പറയണം, നീ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ എന്റെ പപ്പ ഒരു ദൈവഭക്തനായിരുന്നു, എന്റെ മമ്മി ഒരു ദൈവഭക്തയായിരുന്നു. ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, നിന്റെ സന്താനം സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് ഒരു ദൈവഭക്തനായിരുന്നു. അടുത്ത വാക്യം വളരെ അടുത്ത വായിച്ചാട്ട്.
ഇപ്പോൾ കടക്കാരന്റെ
രണ്ടു മക്കളെയും
പിടിച്ച്
അടിമകളാക്കുവാൻ
വന്നിരിക്കുന്നു.
കടഭാരത്തോടാ മരിച്ചത് അടിമയാക്കാൻ വന്നിരിക്കുന്നു. അടുത്ത വാക്യം,
എലീശയോട്
ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക.
വീട്ടിൽ
നിനക്ക് എന്തുണ്ടോ എന്ന് ചോദിച്ചു. അടുത്തത്, ഒരു ഭരണി എന്നെ അല്ലാതെ. സന്തോഷം, സ്തോത്രം പറഞ്ഞാട്ട് ദൈവമക്കൾ ശ്രദ്ധിക്കേ. ആ വീട്ടിലെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ നഷ്ടപ്പെടാതിരുന്ന ഒന്നുണ്ടായിരുന്നു, ഒരു ഭരണി എണ്ണ തീർന്നു പോയില്ല. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അഭിഷേകം നഷ്ടപ്പെട്ടു പോയില്ല, അഭിഷേകം നഷ്ടപ്പെട്ടു പോയില്ല. ഇവിടെയുള്ള ദൈവമക്കൂടി ഞാൻ പറയാം, ദൈവമൈതലി സകലവും നഷ്ടപ്പെടട്ടെ, നിന്റെ അഭിഷേകം നഷ്ടപ്പെടരുത്, ആരോഗ്യം പോകട്ടെ അഭിഷേകം പോകരുത്, ധനം പോകട്ടെ അഭിഷേകം പോകരുത്. ദൈവദാസ എന്ത് നഷ്ടമായാലും നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടമാകരുത്, സദാശുശ്രൂഷ പോകട്ടെ അഭിഷേകം പോകരുത്, കൂടെ നിന്നവർ കൈവിടട്ടെ അഭിഷേകം പോകരുത്, ഉദ്യോഗം പോകട്ടെ അഭിഷേകം പോകരുത്. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നഷ്ടമായതല്ല, അഭിഷേകം മടക്കി തരും. സന്തോഷമുണ്ട്, സ്വത്രം പറഞ്ഞാട് ദൈവമക്കൾ. അഭിഷേകം പോകരുത്, പലർക്കും ആദ്യം നഷ്ടപ്പെടുന്ന അഭിഷേകമാ, പലർക്കും ആദ്യം നഷ്ടപ്പെടുന്നത് അഭിഷേകമാ.
പ്രിയ സഹോദരി സഹോദരന്മാരെ, യെശയ്യാ ദീർഘദർശി വിളിച്ചു പറഞ്ഞു, അയ്യോ പാപമുള്ള ജാതി, ദുഷ്പ്രവർത്തികാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അതിനു മുകൾ വാക്യം പറയുന്നു, കാളയെക്കാളും കഴുതയേക്കാളും അധപ്പതിച്ചൊരു തലമുറ. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ വക്രതയും കോട്ടവുമുള്ള തലമുറ. ജ്ഞാനിയായ ശലോമോന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന തലമുറ. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുകയും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ തലമുറ. വീണ്ടും പറയുന്നു, അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമുകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യഭിചരണിയെ കണ്ട് രസിക്കുകയും ഭാവം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന തലമുറ. വീണ്ടും യെശയ്യാവ് പറയുന്നു, അവർ സൊദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നുമില്ല. ഈ തലമുറയുടെ നടുവിൽ നിങ്ങളുടെ മക്കൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് നിങ്ങൾ അവരെ നടത്തി പഠിപ്പിക്കേണ്ട വഴികളെ കുറിച്ചാണ് ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. യെശയ്യാ പ്രവചനം 61:8, യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുന്നു, അന്യായമായ കവർച്ചയെ വെറുക്കുന്നു. ഞാൻ വിശ്വസ്തതയോട് അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ശാശ്വത നിയമം ചെയ്യും. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ വിശ്വസ്തതയോട് അവർക്ക് പ്രതിഫലം കൊടുക്കും. ആർക്ക്? ദൈവഭക്തന്റെ മക്കൾക്ക്. എന്താണ് ആ പ്രതിഫലം? ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. എങ്ങനെ അറിയും? അടുത്ത വാക്യം, അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. ആ വാക്യം തുടങ്ങുന്നത്, യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ച വെറുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാണ്. അതെ, ദൈവം അന്യായമായ കവർച്ചകൾ വെറുക്കുന്നു. അന്യായമായത് നിങ്ങളുടെ കൈകളിലോ വീടിലോ കാണുവാൻ പാടില്ല. അന്യായമായത്, ദ്രോഹിച്ചെടുത്തത്, വാഞ്ചിച്ചെടുത്തത് ഒക്കെ നിങ്ങളുടെ തലമുറയ്ക്ക് ശാപമായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അന്യായമായത് നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയുക. ഉഗ്രപ്രതാപത്തോടെ കൂടി പാർത്തിരുന്നവരും വലിയ പാരമ്പര്യവും ആഠ്യത്വമൊക്കെ ഉണ്ടായിരുന്ന പല വലിയ കുടുംബങ്ങളും തകർന്ന ചരിത്രമുള്ളപ്പോൾ സാധാരണ നിലയിൽ കഴിഞ്ഞിരുന്നവരും വലിയ പാരമ്പര്യമൊന്നും ഇല്ലാതിരുന്നതുമായ അനേക കുടുംബങ്ങൾ ദേശത്ത് ഉന്നതരായിത്തീരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില കുടുംബങ്ങളെയും വ്യക്തികളെയും കാട്ടി ഈ കുടുംബത്തെ പോലെ വ്യക്തികളെ പോലെ ആകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ചിലരെ കാട്ടി ഇന്നാരെ നോക്കൂ, ഇന്നാരെ നോക്കൂ, അവനെ പോലെയാകൂ എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ജാതികളുടെ മധ്യ നിങ്ങളുടെ സന്തതിയെ തിരിച്ചറിയട്ടെ, വംശങ്ങളുടെ മധ്യ നിങ്ങളുടെ പ്രജയെ തിരിച്ചറിയട്ടെ. അവരെ കാണുന്നവർ ഇവനെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ സന്തതിയെന്ന് പറയുവാനിടയാകട്ടെ. ദൈവദാസനായ ഞാൻ ഇപ്പോൾ നിങ്ങൾക്കായി നിങ്ങളുടെ തലമുറയ്ക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സന്താനങ്ങൾ ഇപ്പോൾ എവിടെയാണെങ്കിലും ദൈവശക്തി അവിടെ വ്യാപരിക്കും. ജാതികളുടെ മധ്യേ അവരെ തിരിച്ചറിയും. നിങ്ങളിൽ വ്യാപരിക്കും ദൈവശക്തി നിങ്ങളുടെ തലമുറ മേൽ വ്യാപരിപ്പാൻ പോകുകയാണ്. നിങ്ങളുടെ വായിൽ ദൈവം തന്ന വചനം നിങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്നും നിങ്ങളുടെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും ഒഴിഞ്ഞു പോകുകയുമില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേട്ട എല്ലാവർക്കായും ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഈ കേസിലൂടെ ദൈവ സന്ദേശം ശ്രവിച്ച എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ സന്തതികളെ ജാതികളുടെ മധ്യത്തിൽ തിരിച്ചറിയട്ടെ, വംശങ്ങളുടെ മധ്യത്തിലൂടെ പ്രജയെ തിരിച്ചറിയട്ടെ. നിന്റെ മക്കളുടെ സന്താനങ്ങൾ എവിടെയായിരിക്കുന്നുവോ, ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിയും ദൈവകൃപയും അവരിൽ വ്യാപരിക്കട്ടെ കർത്താവേ. അവരെല്ലാവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കട്ടെ. നിന്റെ കരം അവരെ തൊട്ടിരിക്കുകയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നമിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.